സങ്കീർത്തനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കർത്താവ് ഭവനം പണിതില്ലെങ്കിൽ പണിക്കാരെ ജോലി വെറുതെയാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉറക്കം വിളിച്ചിരിക്കുന്നത് വെറുതെയാണ്. നിങ്ങൾ അന്ത്യയാകുമ്പോൾ ഉറങ്ങാൻ പോകുന്നതും ഏറെ പ്രഭാതത്തിൽ ഉണരുന്നതും വെറുതെയാണ്. തന്റെ പ്രിയമുള്ളവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടി വേല ചെയ്യുന്നു. വീടെന്ന് പറയുമ്പോൾ കെട്ടിടമായിട്ട് തിരിച്ചിരിക്കാതിരിക്കുക. കർത്താവില്ലാതെ നമുക്ക് കെട്ടിടം പണിയാം. സമയത്തൊക്കെ സിമന്റ് കിട്ടുമെങ്കിൽ, ഡ്രാഫ്റ്റൊക്കെ സമയത്ത് എത്തുമെങ്കിൽ നമുക്ക് കെട്ടിടം പണിയാനാവും. പക്ഷേ വീട് പണിയണമെങ്കിൽ കർത്താവ് ആവശ്യമുണ്ട്. ഹോം ഈസ് എ സിറ്റുവേഷൻ. കർത്താവ് ഭവനം പണിതില്ലെങ്കിൽ പണിക്കാരെ ജോലി വെറുതെയാണ്. എന്റെ നാട്ടിന് ഒരു മേശയുണ്ട്. ഈ മനുഷ്യന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഓരോ വീട് പണിയുമ്പോഴും എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ഈ കെട്ടിടം വീടാകണമേ. മനോഹരമാണിത്. ഒരു റിന്യൂവലുള്ള മനുഷ്യനല്ല, റിന്യൂവലിനൊക്കെ മുമ്പുള്ള വൃദ്ധനായൊരു മനുഷ്യനാണ്. വർഷങ്ങളായിട്ട് ഒത്തിരി വീടുകൾ പണിത മനുഷ്യനാണ്. ഈ മനുഷ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഓരോ കെട്ടിടം പണിയുമ്പോഴും എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ഈ കെട്ടിടത്തെ നീ വീടാക്കി മാറ്റണമേ, ദൈവമേ ഈ കെട്ടിടത്തെ നീ വീടാക്കി മാറ്റണമേ. നമുക്ക് കർത്താവ് ഭവനം പണിയുന്നുള്ള ആ ഗാനമൊന്ന് ഇരുന്നു കൊണ്ട് പ്രാർത്ഥനാപൂർവം മാത്രം പാടാൻ ശ്രമിക്കാം. ഒരുമിച്ചിരുന്നു കൊണ്ട് ഇതൊരു സങ്കീർത്തനമായിട്ട് എടുത്തുകൊണ്ട് വേണമെങ്കിൽ എണീക്കുകയുമാവാം. മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ കർമ്മം. ഈ വീടിനെ വീടാക്കി മാറ്റുന്നത് കർത്താവാണ്. കർത്താവ് ഭവനം പണിതില്ലെങ്കിൽ പണിക്കാരുടെ ജോലി വെറുതെയാണ്. കർത്താവ് കെട്ടിടം പണിയുന്ന കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, കർത്താവ് വീട് പണിയുന്ന കാര്യമാണ്. കർത്താവിൽ വീട് പണിയാനുള്ള കൃപ നമുക്കുണ്ടാവട്ടെ. തകർക്കപ്പെടുന്ന വീടുകൾക്കൊക്കെ അവഗണിക്കപ്പെടുത്തുള്ള സ്ഥലമുണ്ടെന്ന് അറിയുക. എപ്പോഴോ എന്റെ വീടിന്റെ കേന്ദ്രത്തിൽ നിന്ന് ക്രിസ്തു പുറത്തായി. ഞാൻ കൌൺസിലിംഗിന് വരുന്നവരോടൊക്കെ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട്, കൂടുതൽ നമുക്കറിയാം നമ്മുടെ അടുക്കിലേക്ക് കൌൺസിൽ റൂമിലേക്ക് വരുന്നവർ കൂടുതലും വീടിനകത്ത് ഏതൊക്കെയോ താളപ്പിഴകളുമായിട്ട് വരുന്നവരാണ്. വെറുതെ ചോദിക്കാറുണ്ട്, ഡു യു പ്രേ? വീട്ടിലെ കുടുംബ പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? ഏതാണ്ട് 90% പേരും ഈ കുടുംബ പ്രാർത്ഥനയൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് ഒത്തിരി നാളായി. അടുത്തൊരു കക്ഷി വന്നു, പുള്ളത്തി ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഓ, എന്നും പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴാ പ്രാർത്ഥിക്കുന്നത്? അത് പവർ കട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ്, പവർ കട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ്. കാരണം ടി വി പോലും കാണാൻ പറ്റാത്ത ഒരു സമയമാണല്ലോ പവർ കട്ട്. No, God is entitled to have the prime time of your life. He is entitled. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ഇവന് വേണ്ടി നൽകിയിട്ടുള്ള കുടുംബങ്ങൾ തകരുന്നില്ല. തകർക്കപ്പെട്ട ഒരു തുളസിത്തറ എന്നും മനസ്സിൽ ഒരു ദുരന്തത്തിന്റെ ബിംബമായിട്ട് കൊണ്ട് നടക്കണം അവഗണിക്കപ്പെട്ട തുളസിത്തറ. ഇങ്ങനെ മിഷൻ ദാനത്തിന് വീടുകൾ സന്ദർശിക്കുമ്പോൾ ഒരു വീട്ടിൽ ചെല്ലുന്നു, അവിടെ ഒരു കൊച്ചു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അവളോട് ചോദിച്ചു, മോൾ ഇവിടെ ആരൊക്കെയുണ്ട്? അവൾ പറഞ്ഞു, ഞങ്ങൾ അഞ്ചു പേരാണ്, അപ്പൻ, അമ്മ, ഞാൻ, ചേട്ടൻ, പിന്നെ യേശു. കൂടെ നിന്ന് അൽത്താരപാലം വരെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. എന്നോട്ടാണ് അവ കക്ഷി ഇതിനകത്ത് താമസമാക്കിയിട്ടുള്ള മട്ടില്ല. പക്ഷേ ഈ കുട്ടി എനിക്ക് രൂപമയായിട്ട് മാറുന്നു. നാലു പേരുടെ വീട്ടിലെ കൊച്ചുമകൾ പറയുകയാണ്, ഞങ്ങൾ അഞ്ചു പേരാണ്, അഞ്ചാമൻ ക്രിസ്തുവാണ്. ആറു പേരുടെ വീട്ടിലെ ഗൃഹനാഥൻ പറയുകയാണ്, ഞങ്ങൾ ഏഴു പേരാണ്, ഏഴാമൻ ക്രിസ്തുവാണ്. എട്ട് പേരുടെ വീട്ടിലെ ഗൃഹനാഥ പറയുകയാണ്, ഞങ്ങൾ ഒമ്പത് പേരാണ്, ഒമ്പതാമൻ ക്രിസ്തുവാണ്. മനോഹരമായ ഒരു അനുഭവമാണിത്. കുട്ടനാട്ടിൽ അമ്മ വീടിനടുത്തുള്ള തറവാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ തറവാട്ടിലെ ഊട്ടുമേശയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കസേരയില് ആരെയും ഇരുത്താറില്ല. ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ അതിലേക്ക് വലിഞ്ഞു കയറുമ്പോൾ കാരണന്മാർ ജവിൽ തൂക്കി ഭദ്രമായിട്ട് ഇപ്പുറത്തെടുത്ത് മാറ്റും. എന്നിട്ട് ഇവർ പറയും, ഇവിടെ ആരും ഇരുന്നുകൂടാ, കാരണം ഇത് ക്രിസ്തുവിനുള്ള കസേരയാണ്, ഇത് ക്രിസ്തുവിനുള്ള കസേരയാണ്. കുട്ടികൾ അപ്പോൾ പരസ്പരം പറയും, പിന്നെ ക്രിസ്തുവല്ലേ കഞ്ഞിയും ചമ്മന്തിയൊക്കെ കുടിക്കാനായിട്ട് വരിക. പക്ഷേ ഏറ്റവും മനോഹരമായ ബിംബമാണിത്. എന്റെ ഊട്ടുമേശയിൽ ഇവന്റെ സാന്നിധ്യമുണ്ട്. അഞ്ചാമത്തെയോ ആറാമത്തെയോ അംഗമായിട്ട് ഖലീൽ ജിബ്രാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിയാണ്, ലബനോൻ കവി. ഇവൻ ഇദ്ദേഹം ഈ ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ക്രൈസ്റ്റ് ദി അൺസീൻ ഗസ്റ്റ്. കാണപ്പെടാത്ത അതിഥിയാണ് അവൻ. ക്രിസ്തു ഒരു മെമ്മറിയായിട്ട് ഓർമ്മയായിട്ടല്ല നമ്മുടെ വീടിനകത്തേക്ക് എടുക്കപ്പെടേണ്ടത്, മറിച്ച് എ ലിവിംഗ് പ്രസൻസ്, എ ടാൻസിബിൾ പ്രസൻസ്. എന്റെ വിരലുകൊണ്ട് ഞാൻ തൊട്ടറിയുന്ന ഒരു സാന്നിധ്യം, എന്റെ കൊച്ചുമകളെ ഞാൻ അണച്ചു പിടിക്കുന്നത് പോലെ, എന്റെ സഖി ഞാൻ ചുംബിക്കുന്നത് പോലെ, എനിക്ക് തൊടാനാവുന്ന ഒരു സാന്നിധ്യമായിട്ട് ക്രിസ്തു ഭവനത്തിനകത്ത് നിൽക്കുന്നു. എ ടാൻസിബിൾ പ്രസൻസ്, ഇറ്റ്സ് നോട്ട് എ മെമ്മറി. ഇവൻ ഓർമ്മയായിട്ട് ചുരുക്കപ്പെടുമ്പോഴാണ് ഭവനം തകർച്ചയുടെ വക്കിലേക്ക് പോവുക. നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമായിട്ട് കുഞ്ഞുമക്കളോട് പറയണം, ഇതിനകത്ത് ഒരു അൺസീൻ ഗസ്റ്റ് ഉണ്ട്. ജിബ്രാന്റെ കവിത ഇങ്ങനെയാണ്, ആ കവിതക്കകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ കുഞ്ഞുങ്ങളാണ് അവൻ ആദ്യം കണ്ടത്. അവർ അവന്റെ കൈപിടിച്ചുകൊണ്ട് എന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ എന്റെ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുത്തു, എന്റെ സഖിയെ ആശ്വസിപ്പിച്ചു. പ്രഭാതമായപ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്റെ കുഞ്ഞുങ്ങൾ അവനെ തടഞ്ഞു. ഞാൻ പറഞ്ഞു, പൊയ്ക്കൊള്ളട്ടെ, അവൻ എല്ലാ വീടുകളിലേക്കും പൊയ്ക്കൊള്ളട്ടെ അവന്റെ ശാന്തിയുമായിട്ട്. അവൻ ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്നിട്ടും എന്റെ കുഞ്ഞുമക്കൾ പറയുന്നു, ഈ വീട് മുഴുവൻ അവനുണ്ടല്ലോ. എന്നിട്ടും എന്റെ കുഞ്ഞുമക്കൾ പറയുന്നു, ഈ വീട് മുഴുവൻ അവനുണ്ടല്ലോ. വീട് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സജീവ സാന്നിധ്യമായിട്ട് ക്രിസ്തുവിനെ അറിയുക. ഊട്ടുമേശയിൽ ഇവനുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും പ്രിയപ്പെട്ട വിഭവം നിങ്ങളുടെ കുഞ്ഞുമക്കൾക്കോ സഖിക്കോ വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഇവന്റെ പുഞ്ചിരി നമ്മൾ കാണുന്നുണ്ട്. എന്റെ ഊട്ടുമേശ പോലെ പവിത്രമാണല്ലോ ഈ ഡൈനും ഈ ഡൈൻ ടേബിളും. എന്റെ ഊട്ടുമേശ പോലെ പവിത്രം. നിങ്ങളുടെ കൊച്ചുകുഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ട് നിങ്ങൾ പൊട്ടിച്ചിരിക്കുമ്പോൾ പുറകിൽ നിന്ന് ഇവന്റെ പൊട്ടിച്ചിരി കേൾക്കുന്നുണ്ട്. സ്കൂൾ ബസ് വരാൻ വൈകുമ്പോൾ അമ്മയുടെ മനസ്സ് ആകുലപ്പെടുന്നുണ്ട്. അതെ, രതിശയിലും വേണം ഇവന്റെ സാന്നിധ്യം. രതി എന്നൊക്കെ പറയുന്ന വാസ്തവത്തിൽ എന്താണ്? നെസ്തർ ബാസ് പറയുന്ന ഒരു കവിതയുണ്ട്, എന്റെ ഹൃദയം കൊണ്ട് നിന്റെ ഹൃദയത്തെ സ്പർശിക്കാനാവാത്തത് കൊണ്ട് ഞാൻ എന്റെ വിരലുകൾ കൊണ്ട് നിന്റെ ഉടലിനെ തൊടുന്നു. എന്റെ ഹൃദയം കൊണ്ട് നിന്റെ ഹൃദയത്തെ സ്പർശിക്കാനാവാത്തത് കൊണ്ട് ഞാൻ എന്റെ വിരലുകൾ കൊണ്ട് നിന്റെ ഉടലിനെ തൊടുന്നു. രതിയൊക്കെ ആരംഭിക്കേണ്ടത് സ്നേഹത്തിന്റെ ഒരു നിറവിൽ നിന്നുകൊണ്ടാണ്. ആസക്തികളിൽ നിന്നല്ല, ആകസ്മികതയിൽ നിന്നുമല്ല, മറിച്ച് സ്നേഹത്തിന്റെ ഒരു നിറവിൽ നിന്ന് ആരംഭിക്കണമെങ്കിൽ കിടപ്പുമുറിയിലും ഉണ്ടാവണം ഇവന്റെ സാന്നിധ്യം. രതിക്ക് ശേഷം മനുഷ്യൻ അനുഭവിക്കുന്ന ഫ്രിജിഡിറ്റികൾക്ക് കാരണം എന്താണ്? രതിയുടെ കനലിന് ശേഷം മനുഷ്യർ വല്ലാത്ത ശൂന്യതാബോധങ്ങളിലേക്ക് എറിയപ്പെടുന്ന എന്തുകൊണ്ടാണ്? കിടപ്പറയിൽ ഇവന്റെ സാന്നിധ്യമില്ലാത്ത പോകുന്നത് കൊണ്ടാണ്. സ്നേഹത്തിന്റെ നിറവിൽ നിന്ന് ജീവന്റെ ഉത്സവമായിട്ട് രതിയെ കാണണമെങ്കിൽ ഇവന്റെ സാന്നിധ്യം ഉണ്ടാവണം. ഒരു കൊച്ചുകുഞ്ഞു പോലും ഭൂമിയിൽ ആസക്തികൾ എന്ന് പറഞ്ഞുകൂടാം. ആകസ്മിതകളൊന്നും പറന്നുകൂടാ. ആത്മാവിൽ നിന്ന് വേണം കുഞ്ഞുമക്കളുടെ ഒക്കെ ജനനം. നമ്മുടെ പാരമ്പര്യങ്ങളിൽ ഒരു കഥ നമുക്കറിയാം. ഒരു കൊച്ചു പെൺകുട്ടി ഇവൾ അവതാരങ്ങളെക്കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവൾ ഇവളുടെ അച്ഛന്റെ അടുക്കളേക്ക് എന്നിട്ട് പറയുന്നു, അച്ഛ ഞാൻ ഒത്തിരി അവതാരങ്ങളെക്കുറിച്ച് വായിച്ചു, എന്നാണ് എന്റെ ഉദരത്തിലും ഒരവതാരം പിറക്കുക. അച്ഛൻ പുഞ്ചിരിയോടുകൂടി മകളോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, ഒരു പക്ഷേ ഒരവതാരം നിന്റെ ഉദരത്തിലും പിറന്നേക്കാം. കുഞ്ഞാദ്യം പ്രാർത്ഥിച്ചു കാര്യമറിയാതെ, പിന്നീട് കാര്യമറിഞ്ഞപ്പോൾ ഗൗരവത്തിൽ. ഈ പെൺകുട്ടിക്ക് ജനിച്ച കുഞ്ഞിന്റെ പേരാണ് നരേന്ദ്രൻ. ഈ നരേന്ദ്രനാണ് പിന്നീട് വിവേകാനന്ദനായിട്ട് മാറുക. വിവേകാനന്ദ ചരിത്രകാരന്മാർ പറയുന്നത് ഇങ്ങനെയാണ്, ഭാരതൻ ജന്മം കൊടുത്തുള്ളിൽ വെച്ച് ഏറ്റവും തേജസ് നിറഞ്ഞ മുഖം ഇവന്റേതായിരുന്നു. വല്ലാതെ വിഷാദഭരിതമാണ് നിങ്ങളുടെ മുഖമെങ്കിൽ ഇവന്റെ ചിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ശാന്തി വരുമെന്ന്. സ്വന്തം ഉദരത്തിൽ അവതാരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പെൺകുട്ടിക്ക് അവതാരതുലനായിട്ട് ലഭിക്കുന്ന മകൻ. ഒരു കുഞ്ഞും ആകസ്മികതകൾ പറന്നുകൂടാ, രതികൾ ആസക്തികൾ ഉണർന്നുകൂടാ. നമ്മളുടെ അഥർവ വേദത്തില് ഏതാനും കുറെ താളുകള് രതിശയിൽ മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട മന്ത്രങ്ങളെ കുറിച്ചാണ്. പൂജ അനുഷ്ഠിക്കുന്ന അതേ പവിത്രതയോടുകൂടിയാണ് ഇതൊരു ഉടലിന്റെ പൂജയായിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടങ്ങളിലും ഇവന്റെ സാന്നിധ്യം ഉണ്ടാവണം. വീട്ടുമുറിയില്, കിടപ്പറയില്, ഉമ്മറങ്ങളിലൊക്കെ ഇവന്റെ സാന്നിധ്യം ഉണ്ടാവണം. ഒന്നുകൂടി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്, ഇവന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മാത്രം വീട് പ്രശ്നങ്ങളിൽ നിന്ന് മോചിതമാകാൻ പോകുന്നില്ല. ഒരു വീടും ഒരു പ്രശ്നങ്ങളിൽ നിന്ന് മോചിക്കപ്പെടാൻ പോകുന്നില്ല. ക്രിസ്തു പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമല്ല, മറിച്ച് പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കൃപയാണ്. വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണിത്. ക്രിസ്തു പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനമല്ല, പ്രശ്നങ്ങളുടെ ഇൻഷുറൻസ് അല്ല, മറിച്ച് പ്രശ്നങ്ങൾ അതിജീവിക്കാനുള്ള കൃപയാണ്. മറ്റേത് വീടിനും സംഭവിക്കാവുന്ന താളപ്പിഴകള് എന്റെ ഭവനത്തിലേക്കും കടന്നു വരും. ഏതൊക്കെയോ തകർച്ചകള്, ഏതൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകള്, ഏതൊക്കെയോ അകൽച്ചകള് ഒക്കെ എന്റെ വീടിനകത്തേക്ക് കടന്നു വരും. പക്ഷേ എന്റെ വീടിനകത്ത് ഈ സജീവ സാന്നിധ്യം ഇവയെ അതിജീവിക്കാൻ വേണ്ടി എനിക്ക് കൃപ തരുന്നു. ക്രിസ്തു പ്രശ്നങ്ങളുടെ മോചനമല്ല, മറിച്ച് പ്രശ്നങ്ങൾ അതിജീവിക്കാനുള്ള കൃപയാണ്, അതിജീവനത്തിന്റെ കൃപയാണ് ക്രൈസ്റ്റ്, അതിജീവനത്തിന്റെ കൃപ. കുളിമുറിയിൽ കുഞ്ഞു കുളിക്കുകയാണ്, പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെ ഓടാമ്പിൽ ഒരുങ്ങിപ്പോയി, എത്ര ശ്രമിച്ചിട്ട് ഇവന് ഓടാമ്പിൽ മാറ്റാനാവില്ല. കുഞ്ഞ് നിലവിളിക്കുകയാണ്, കുഞ്ഞിന് നിലവിളി കേട്ടിട്ട് പണിക്കാർ വന്നിട്ട് എങ്ങനെയെങ്കിലും ഈ വാതിൽ തല്ലിപ്പൊളിക്കാനുള്ള ശ്രമമാണ്. എത്ര ശ്രമിച്ചിട്ടും എത്ര പുറത്തു നിന്നൊക്കെ ഇവരെയൊക്കെ ശബ്ദങ്ങൾ കേട്ടിട്ടും കുഞ്ഞിന്റെ കരച്ചിൽ മാറുന്നില്ല. കുഞ്ഞിന്റെ അപ്പന്റെ നെഞ്ചു പൊള്ളി. ആ മനുഷ്യൻ കീ ഹോളിനോട് ചേർത്ത് തന്റെ ചുണ്ടു നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ജോണി കരേണ്ട, പപ്പ പുറത്തുണ്ട്. ആ നിമിഷത്തിൽ കുഞ്ഞ് ശാന്തമായി. ഓരോ പ്രശ്നങ്ങളും ഓരോ വീടിനകത്തേക്ക് വരുന്നത് ഇങ്ങനെയാണ്. നാലു ഭാഗവും അടക്കപ്പെടുന്ന അവസ്ഥ, എല്ലാം വെളിച്ചെങ്കിലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥ. ആ നിമിഷങ്ങളിൽ ഭവനത്തിലെ ഈ അൺസീൻ ഗസ്റ്റ് പറയുന്നു, ഞാൻ കൂടെയുണ്ട്. ആ നിമിഷത്തിൽ വല്ലാത്തൊരു ചാന്തനികളെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ടോൾസ്റ്റോയുടെ ഈ കഥ വളരെ ലൗലിയാണ്. ഒരു കപ്പല്, ഈ കപ്പല് ചേതത്തിൽപ്പെടുന്നു. കപ്പലിന്റെ മുകളിലായിട്ട് കെട്ടിയിരുന്ന രാഷ്ട്രത്തിന്റെ പതാക താഴേക്ക് വീഴുന്നു. കപ്പിത്താന്റെ മകൻ ഒരു പൂച്ചക്കുഞ്ഞ് വലിഞ്ഞു കയറുന്ന കണക്ക് വലിഞ്ഞു കയറിയിട്ട് ഈ പതാക കെട്ടി താഴോട്ട് ഇറങ്ങി വരാൻ ശ്രമിക്കുമ്പോൾ വല്ലാത്തൊരു ഭീതി ഈ കുഞ്ഞിനെ ഗ്രസിച്ചു. കപ്പൽ ഉളഞ്ഞാടുകയാണ്, തിരമാലകൾ ആർത്തടിക്കുകയാണ്. ഇവനെ നോക്കി നിൽക്കുന്ന നാവികരുടെ മുഖത്ത് വല്ലാത്ത ഭീതിയാണ്. കുഞ്ഞ് വിളിച്ചു പറഞ്ഞു, പപ്പ ഒരു ചുവട് പോലും താഴേക്ക് ചവിട്ടാനാവുന്നില്ല, വല്ലാത്ത ഭയം. നാവികർ പറഞ്ഞു, കുഞ്ഞിനെ താഴേക്ക് വരിക, നിനക്ക് ചുവട് തെറ്റുമെങ്കിൽ ഞങ്ങൾ നിന്നെ താങ്ങി പിടിച്ചുകൊള്ളാം. കുഞ്ഞു പറഞ്ഞു, പറ്റുന്നില്ല, വല്ലാത്ത ഭയം, എന്ത് ചെയ്യണമെന്നറിയാതെ കപ്പിത്താൻ മുഴങ്ങി. ഒരു നിമിഷം അയാൾ മുട്ടിൽ മേൽ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മുകളിലേക്ക് നോക്കുക, താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മുകളിലേക്ക് നോക്കുക. കുഞ്ഞാദ്യമായിട്ട് മുകളിലേക്ക് നോക്കി. മുകളിൽ ആകാശം ശാന്തമായിരുന്നു, ഒരു തടാകം പോലെ നിശ്ചലമായിരുന്നു, ഒരു കുട്ടി വരക്കുന്ന വർണ്ണചിത്രം പോലെ മനോഹരമായിരുന്നു. ഈ സൗന്ദര്യം കണ്ട്, ഈ ശാന്തി കണ്ട്, ഈ നീലിമ കണ്ട് ഇവന്റെ മനസ്സ് ശാന്തമായി. കുഞ്ഞു താഴേക്ക് ഇറങ്ങി വരുന്നു. ദൈവത്തിലുടനീളം നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ഉപമയാണിത്. പ്രശ്നങ്ങളുടെ കാലഘട്ടങ്ങളിൽ താഴേക്ക് നോക്കാതിരിക്കുക. വീടുലഞ്ഞാടുന്നുണ്ട്, ഏതൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ട്, നിങ്ങളെ ചുറ്റി നിൽക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മുഖത്തെ ഭീതി നിങ്ങളുടെ ഭീതിയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ആ നിമിഷങ്ങളിൽ കുഞ്ഞു മക്കളോട് പറയണം, താഴോട്ടിറങ്ങുമ്പോൾ മുകളിലേക്ക് നോക്കുക. ആ നിമിഷത്തിൽ വല്ലാത്തൊരു ശാന്തി നമുക്ക് സ്വന്തമാകുന്നു. ദൈവത്തിന്റെ ശാന്തിയിലേക്ക് നോക്കാനുള്ള കൃപ. അപ്പോൾ ക്രിസ്തു എന്ന് പറയുന്നത് പ്രശ്നങ്ങളിൽ നിന്ന് മോചനമല്ല, മറിച്ച് അതിജീവനത്തിന്റെ കൃപയാണ്.